പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. ഇടയനായിരുന്ന ഏറ്റവും ഇളയ പുത്രനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ മുഴുവനും രാജാവാക്കി. സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദ് ആദ്യം സാവൂളിൻ്റെ അംഗരക്ഷകനായി, പിന്നീട് സൈന്യാധിപനായി, പിന്നീട് സാവൂളിനാൽ വേട്ടയാടപ്പെട്ട് അഭയാർത്ഥിയായി കഴിഞ്ഞു. സാവൂളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ആദ്യം ദാവീദിൻ്റെ ഗോത്രമായ യൂദായും തുടർന്ന് മറ്റു 11 ഗോത്രങ്ങളും ദാവീദിനെ രാജാവായി അംഗീകരിച്ചു, സ്വീകരിച്ചു, പ്രഖ്യാപിച്ചു. ദാവീദിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം ലഭിച്ചു. ശത്രുക്കളെ ഒന്നൊന്നായി തോൽപ്പിക്കാൻ സാധിച്ചു. രാജ്യത്തിന് ഒരു തലസ്ഥാനമുണ്ടായി, ഒരു കേന്ദ്രം, ജെറൂസലേം, സമാധാനത്തിൻ്റെ നഗരം എന്നർത്ഥമുള്ള ഓർശലേം, ഊർ ശാലോം, ഓ ശാലീം എന്ന് പറയും. ജെറൂസലം സമാധാനത്തിൻ്റെ നഗരം, ദാവീദിൻ്റെ നഗരം, ഇസ്രായേൽ ജനത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, മതാത്മകമായ സിരാകേന്ദ്രം. ആ ജെറൂസലത്തേക്ക് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചതോടുകൂടി അതൊരു മത കേന്ദ്രം കൂടിയായി. ഇത്രയുമാണ് നമ്മൾ കണ്ടുവച്ചത്. തുടർന്നുള്ള 4-5 അധ്യായങ്ങളിൽ, സാമുവേലിൻ 2 പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദിൻ്റെ വിജയങ്ങൾ വീണ്ടും വിവരിക്കുകയായി. 7-ാമത്തെ അധ്യായമാണ് ഒരുപക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി പറയാവുന്ന കാര്യം. നാഥാൻ്റെ പ്രവചനം എന്നാണ് ബൈബിളിൽ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുക. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. ദാവീദിൻ്റെ ഇഷ്ടം മനസ്സിലിരിപ്പെന്താണെന്ന് മനസ്സിലാക്കിയ നാഥാൻ പറഞ്ഞു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. നാഥാൻ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി ജനത്തെ അറിയിക്കാൻ കടപ്പെട്ടവനാണ് നാഥാൻ. പക്ഷെ ഇവിടെ രാജാവിൻ്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നാഥാൻ പറയുന്നത്. അത് പ്രവാചകൻ്റെ വചനമായിരുന്നില്ല, നാഥാൻ എന്ന മനുഷ്യൻ്റെ വചനമായിരുന്നു. പക്ഷേ അന്നു രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. 5 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. തുടർന്ന് ദൈവം പറയും, ദാവീദ് ദൈവത്തിനു വേണ്ടി ആലയം പണിയുകയല്ല, ദൈവം ദാവീദിനു വേണ്ടി ഒരാലയം അഥവാ ഒരു ഭവനം പണിയും. 11 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും, അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും, നിന്നെ ഒരു വംശമായി ഞാൻ വളർത്തും, നിന്നെ ഒരു ഭവനമായി ഞാൻ പണിതുയർത്തും എന്നാണ് മൂലം. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഉയർത്തി അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും. ഔരസപുത്രൻ ശരീരത്തിൽ നിന്ന്, നിന്റെ തന്നെ ശരീരത്തിൽ നിന്ന് ശാരീരികമായി നിന്റെ പുത്രൻ, നിന്റെ മരണത്തിന് ശേഷം നിന്റെ പുത്രനെ ഞാൻ ഉയർത്തും, അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. കർത്താവിന് വേണ്ടി ദേവാലയം പണിയാൻ ആഗ്രഹിച്ച ദാവീദിനോട് കർത്താവ് പറയുന്നു, നീ എനിക്ക് വേണ്ടി ആലയം പണിയുകയല്ല, ഞാൻ നിനക്ക് വേണ്ടി ആലയം പണിയും. ആ ആലയം ഒരു രാജവംശമായിരിക്കും. അതോടൊപ്പം നിന്റെ പുത്രൻ എനിക്ക് വേണ്ടി ഭവനം പണിയുകയും ചെയ്യും. സോളമൻ ദൈവത്തിന് വേണ്ടി ഒരാലയം പണിതപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം പൂർത്തിയായി. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജവംശം ദാവീദിന് ദൈവം നൽകും എന്ന പ്രവചനം, അത് ദീർഘകാലം കൊണ്ടാണ് പൂർത്തിയാവുക. ഈ പ്രവചനം ഇസ്രായേലിന് എന്നും പ്രതീക്ഷ പകരുന്ന ഒരു വാഗ്ദാനമായിരുന്നു. 14-ാമത്തെ വാക്യം, ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന് എന്നപോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്ന രാജസിംഹാസനമാണ് ദൈവം ദാവീദിന് വാഗ്ദാനം ചെയ്യുക. പ്രത്യക്ഷത്തിൽ ഇസ്രായേലിൽ നിലനിൽക്കുന്ന ഒരു ഭൗതിക രാജ്യത്വത്തെക്കുറിച്ചുള്ള പ്രവചനമായിട്ട് തോന്നാം. പക്ഷേ ഇത് ഇസ്രായേലിൽ ദാവീദിൻ്റെ ഭൗതിക സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു ഭൗതിക രാജാവ് എന്നേക്കും ഉണ്ടായിരിക്കുമെന്നോ അല്ല അർത്ഥമാക്കുക എന്ന് നമ്മൾ പഠിക്കും. BC 587 ദാവീദിൻ്റെ രാജവംശത്തിന് അറുതി വന്നു. പിന്നീട് ഒരു രാജാവ് ഉണ്ടായില്ല. പക്ഷേ ഈ പ്രവചനം ഒരു വലിയ വാഗ്ദാനമായി, പ്രതീക്ഷയുടെ ഉറവിടമായി വർത്തിച്ചു. ഈ പ്രവചനത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം രക്ഷകനെക്കുറിച്ചുള്ള തങ്ങളുടെ പ്രതീക്ഷകൾ പടുത്തുയർത്തിയത്. ഈ പ്രവചനമാണ് യേശു ക്രിസ്തുവിൽ പൂർത്തിയാവുക. യേശുവിനെ ദാവീദിന്റെ പുത്രനായി അഭിസംബോധന ചെയ്ത് ഹോസാന വിളികൾക്ക് മധ്യേ ജെറൂസലമിലേക്ക് സ്വീകരിക്കുന്ന ജനം ഈ പ്രവചനം പൂർത്തിയായി എന്ന് ഏറ്റുപറയുകയായിരുന്നു. അപ്പോഴ് ദാവീദിന് ദൈവം നൽകുന്ന വാഗ്ദാനം ഒരു പ്രവചനമായി നാഥാൻ ഇവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു പുതിയ യുഗം രക്ഷാചരിത്രത്തിൽ ആരംഭിക്കുകയായി. പ്രവാചകന്മാരുടെ യുഗം, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുക, വാഗ്ദാനങ്ങൾ നൽകുക, പ്രവാചകന്മാരുടെ ഒരു മുഖ്യ ദൗത്യമായി ബൈബിളിൽ കാണുന്നതാണ്. പക്ഷെ അതുമാത്രമല്ല പ്രവാചക ദൗത്യം എന്ന് നമ്മൾ സാവകാശം കാണും. ദാവീദിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. ദാവീദ് സന്തുഷ്ടനായി, ഹൃദയം നിറയെ നന്ദിയുമായി ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. തുടർന്നുള്ള 8, 9, 10 അധ്യായങ്ങളിൽ ദാവീദിന് ദിഗ്വിജയങ്ങളാണ് രേഖപ്പെടുത്തുക. അടിക്കടി വിജയം കൊയ്യുന്ന ദാവീദ്, കർത്താവിന് പ്രീതികരമായി ജീവിച്ച ദാവീദ്, ദാവീദ് ദൈവത്തിൻ്റെ സഹായത്തോടെ ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി. പക്ഷേ ഈ പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയപ്പോൾ ദാവീദിന് അബദ്ധങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതിൻ്റെ തുടക്കം 11-ാമത്തെ അധ്യായത്തിലാണ്. ദാവീദ് തൻ്റെ സൈന്യത്തെ യുദ്ധം ചെയ്യാനായിട്ട് വിട്ടു. എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നില്ല. തനിങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടായതുകൊണ്ട് ശത്രുക്കൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധത്തിന് പോയതെന്ന് ബൈബിൾ പറയുന്നില്ല. 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ഒരു യുദ്ധം നടക്കുകയാണ്. ഇതുവരെ നടന്നിരുന്ന വ്യത്യസ്തമായൊരു യുദ്ധമാണിത്. ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ ദാവീദ് തന്നെ മുന്നണിയിലുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ദാവീദ് യുദ്ധത്തിന് പോയത്. പക്ഷേ ഇപ്പോഴ് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞ ദാവീദ് ആ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് ഏർപ്പെടുക. ആ യുദ്ധം ചെയ്യുന്ന ദാവീദല്ല, ദാവീദിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സേവകന്മാരാണ്. പടയാളികൾ പടക്കളത്തിൽ പടപൊരുതുമ്പോൾ ദാവീദ് അലസനായി തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയാണ്. ദാവീദിൻ്റെ യുദ്ധത്തിൻ്റെ 3-ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയായി. അലസനായിത്തീരുന്നു ദാവീദ്. ആ അലസത അദ്ദേഹത്തെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ്. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. സായാഹ്നത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ദാവീദ്, ഇത് ഒരു അസാധാരണ സംഭവമാണ്. അലസതയുടെ, തൊഴിലില്ലായ്മയുടെയൊക്കെ അടയാളമായി കാണാം. രോഗിയായതുകൊണ്ടല്ല ദാവീദ് പടക്കളത്തിലേക്ക് പോകാതിരുന്നത്. അലസത കടന്നുകൂടി അശ്രദ്ധമായ ജീവിതം, പല ഭാര്യമാരുണ്ടായിരുന്നു ദാവീദ്, അതൊന്നും സംതൃപ്തനാകാതെ വീണ്ടും ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്നു. ഒരു നിസാര സംഭവത്തിൽ ആരംഭിക്കുകയാണ്. അശ്രദ്ധമായൊരു നോട്ടം, അലസമായ ജീവിതത്തിൻ്റെ അകമ്പടി സേവിക്കുന്ന ആ അശ്രദ്ധ അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ ഭീകരമായ ദുരന്തത്തിലാണ്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അബദ്ധമായി എന്ന് ദാവീദിന് തോന്നി. തൻ്റെ ശിശുവിൻ്റെ പിതൃത്വം ബത്ഷെബായുടെ ഭർത്താവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായി. പിന്നീട് ചെയ്ത തെറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അംഗീകരിക്കാതെ അതിനെ ഒളിച്ചു വയ്ക്കാനുള്ള ശ്രമം. തുടർന്നുള്ള ഈ ശ്രമം വലിയ ഒരു കൊലപാതകത്തിലാണ് കലാശിക്കുന്നത്. നമുക്കറിയാം തൻ്റെ സംരക്ഷണത്തിനു വേണ്ടി താൻ നയിക്കേണ്ട യുദ്ധങ്ങൾ നയിക്കാനായി പടക്കളത്തിൽ തനിക്ക് വേണ്ടി പടപൊരുതുന്ന വിജാതീയനായ ഹിത്യനായ ഊറിയായെ അവന്റെ ഭാര്യയുടെ ഗർഭത്തിൽ വളരുന്ന ശിശുവിന്റെ പിതൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ദാവീദ് പടക്കളത്തിൽ നിന്ന് വിളിച്ചു വരുത്തി. അരമന രഹസ്യം അങ്ങാടി പരസ്യമെന്ന് പറയാറുണ്ടല്ലോ. ഒരുപക്ഷേ അരമനയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഊറിയായും അറിഞ്ഞിരിക്കും. എന്തായാലും ദാവീദ് നിർബന്ധിച്ചിട്ടും ഊറിയ വീട്ടിലേക്ക് പോയില്ല. അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കിടന്നുറങ്ങി. തൻ്റെ പദ്ധതി നടപ്പിലാവുകയില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് പിന്നെ നിഷ്കരുണമായ പ്രവർത്തനത്തിലാണ് നീങ്ങുക. 11-ാമത്തെ അധ്യായം തുടർന്ന് വായിച്ചാൽ കാണാം, ദാവീദിൻ്റെ കൽപ്പനപ്രകാരം ഊറിയ പടക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതിനുവേണ്ടി സൈന്യാധിപൻ യോബാവ് കളമൊരുക്കി. ഊറിയ വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദ് ഊറിയായുടെ ഭാര്യയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു. വ്യഭിചാരവും അത് മറച്ചുവെക്കാൻ കൊലപാതകവും അവസാനം വ്യഭിചാരത്തിലൂടെ സ്വന്തമാക്കിയ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കലും 11-ാമത്തെ അധ്യായം ദാവീദിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ഒരു സാധാരണമായ അലസതയിൽ അശ്രദ്ധയിൽ തുടങ്ങിയ ആ സംഭവം വലിയ പാതകത്തിൽ ചെന്ന് കലാശിച്ചു. ഏറ്റവും വിശുദ്ധനായ ദൈവത്തിന് പ്രീതികരനായ ദാവീദിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് സംഭവിക്കുന്നത് എന്നോർക്കുക. രാജഭരണം എപ്രകാരം ദുസ്സഹമായ ദുർവഹമായ ഒരു ഭാരമായി മാറി ജനത്തിന് എന്നതിൻ്റെ ഒരു സൂചന ഇവിടെ കിട്ടും. ഏറ്റവും വിശുദ്ധനായ രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ പോലും ആ നാട്ടിലെ പ്രജകൾക്ക് അവരുടെ ജീവന് അവരുടെ സ്വത്തിന് അവരുടെ കുടുംബത്തിന് സംരക്ഷണം ലഭിച്ചില്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ രാജാവ് ആകൃഷ്ടനായാൽ ആ കുടുംബം തകർന്നു തന്നെ. ഭർത്താവിനെ കൊല ചെയ്യാനും ഭാര്യയെ സ്വന്തമാക്കാനും രാജാവ് മടിക്കില്ല. ഇതിനെക്കുറിച്ചൊക്കെ പ്രതീകാത്മകമായ പരാമർശങ്ങൾ ബൈബിളിൽ പലയിടത്തും കാണും. ജനം നിശബ്ദത പാലിച്ചു. ഭയന്നിട്ടായിരിക്കാം, നിസ്സംഗതയായിരിക്കാം, നിർവികാരതയാവാം. എന്തുമാവട്ടെ, ദാവീദിൻ്റെ ചെയ്തികളെ ആരും ചോദ്യം ചെയ്യാൻ മുതിർന്നില്ല. ചോദ്യം ചെയ്താൽ അവൻ്റെ കഴുത്തിൽ തല അവശേഷിക്കുമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഈ ചുറ്റുപാടിലാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയാതെ നാവരിഞ്ഞ അടിച്ചൊതുക്കപ്പെട്ട ജനത്തിൻ്റെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പ്രവാചകൻ രംഗ പ്രവേശം ചെയ്യുക. പ്രവാചക വൃത്തിയുടെ 2-ാം ഭാഗം നമ്മളിവിടെ കാണും. ദൈവം നാഥാനെ വീണ്ടും ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. 12-ാമത്തെ അധ്യായത്തിൽ നാഥാൻ്റെ രംഗപ്രവേശം നമ്മൾ വായിക്കുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു, ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു, ദരിദ്രനും താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി, അതവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു, അതവൻ്റെ മടിയിൽ ഉറങ്ങി. അതവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തന്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഹൃദയസ്പർശിയായ ഒരു കഥ, ഒരാടിനെ കൊന്ന കഥയാണ്. പക്ഷേ ആടിൻ്റെ വിവരണത്തിൽ അനേകം ധ്വനികളുണ്ടാവും. ആ ധ്വനികളൊന്നും ദാവീദിന് ആദ്യം മനസ്സിലായില്ല. ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരുവൻ, ഏക ഭാര്യയെക്കുറിച്ചുള്ള സൂചനയാണ്. ആ ആട്ടിൻകുട്ടി മകളെപ്പോലെയായിരുന്നു. അവൻ്റെ കൂടെ ആ ആട്ടിൻകുട്ടി ഉറങ്ങി, അവൻ്റെ മേശയിരുന്ന് ഭക്ഷിച്ചു. ഇതെല്ലാം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ചിത്രീകരണമാണ്, വ്യഗ്രമായി പറയുകയാണ്. ഈ കഥകളൊന്നും മനസ്സിലാവാതെ ക്രുദ്ധനായ ദാവീദ് വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. വിധി പ്രസ്താവിക്കുന്നത് രാജാവിൻ്റെ നിലയിലാണ്. സർവ വിധികളും സർവനീതിയും നടപ്പിലാക്കാനുള്ള ചീഫ് ജസ്റ്റിസ് എന്ന നിലയിലാണ് ദാവീദ് ഇവിടെ വിധി പ്രസ്താവിക്കുക. കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം, അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. ഒരാടിനെ കൊന്നതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലാൻ ഒരു നാട്ടിലും ഒരു നിയമവുമില്ല. എങ്കിലും ആ കഥയിൽ ആകൃഷ്ടനായ എല്ലാം മറന്ന് ദാവീദ് വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇതാണ് ഉപമയുടെ ലക്ഷ്യം, തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക. നേരിട്ട് പറഞ്ഞാൽ സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അഥവാ സ്വീകരിക്കുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഉപമയുടെ മുഖ്യമായ ലക്ഷ്യം. ഉപമ ലക്ഷ്യം കണ്ടു, ദാവീദ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് നാഥാൻ പറയുക, ആ മനുഷ്യൻ നീ തന്നെ. തുടർന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ദാവീദിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നാഥാൻ എണ്ണി എണ്ണി പറയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവൂരിൽ നിന്ന് നിന്നെ രക്ഷിച്ചു, നിന്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി, അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. രാജാവിൻ്റെ ഭാര്യമാരെ ഭാര്യയായി സ്വീകരിക്കുന്നത് രാജ്യത്വത്തിനുള്ള അവകാശം ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ്. നിന്നെ ഇസ്രായേലിൻ്റെയും യൂദായുടെയും രാജാവാക്കി, ജനം മുഴുവനും 12 ഗോത്രങ്ങൾ നിനക്ക് കീഴിലായി. ഇതുകൊണ്ട് തൃപ്തിയായിരുന്നില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു, രാജ്യവും ഭാര്യമാരും. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുമ്പാകെ ഈ തിന്മ ചെയ്തു? ഇതാണ് ചോദിക്കുക, എന്തുകൊണ്ട് എന്നെ അനുസരിക്കാതെ എൻ്റെ മുമ്പാകെ ഈ തിന്മ ചെയ്തു? പാവപ്പെട്ടവർക്കെതിരെ ചെയ്യുന്ന അതിക്രമങ്ങൾ ദൈവത്തിനെതിരെ ചെയ്യുന്നതാണ്. അത് രാജാവാണെങ്കിൽ പോലും ചെയ്യുന്നത് ദൈവത്തിനെതിരെയുള്ള അതിക്രമമാണ് എന്ന് പ്രവാചകനോട് പറയുകയാണ്. അമ്മോന്യരുടെ വാളുകൊണ്ട് ഹിത്യനായ ഊറിയായി നീ കൊല്ലിച്ചു, അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു, എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ശിക്ഷാവിധി പ്രസ്താവിക്കുകയായി, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവും. നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും, നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും, പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു, ഞാൻ ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യും. ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും, ശിക്ഷ ഏറ്റുവാങ്ങി. ദാവീദ് കർത്താവിൻ്റെ വചനം കേട്ടു, ചെയ്ത കുറ്റത്തിൻ്റെ ഭീകരത അപ്പോഴാണ് ദാവീദിന് മനസ്സിലാവുക. ഇതുവരെ വികാരാവേശത്തിൽ എല്ലാം മറന്ന വ്യക്തി, ഭക്ഷ്യപായ സ്വന്തമാക്കുക ഒറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കാലങ്ങൾ മറന്നു, തൻ്റെ കടമകൾ മറന്നു, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മറന്നു, വികാരത്തിൻ്റെ ആ ജ്വാലയിൽ എല്ലാം ദഹിച്ചു. പക്ഷേ ഇപ്പോഴ് ദൈവത്തിൻ്റെ വചനം വികാരങ്ങൾക്കപ്പുറത്തേക്ക് ദാവീദിനെ നയിച്ചു, വിചാരത്തിലേക്ക്. താൻ ആരാണ്? തനിക്ക് ലഭിച്ചതെല്ലാം എവിടെ നിന്നാണ്? ദൈവത്തിന് മുമ്പിൽ തൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് വ്യക്തമാക്കിയ പ്രവാചക വചനം കേട്ടപ്പോൾ ദാവീദ് അനുതപിച്ചു. 13-ാമത്തെ വാക്യം പറയും, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ഇതാണ് ദീർഘമായൊരു സങ്കീർത്തനമായി, അനുതാപ കീർത്തനമായി, 51-ാം സങ്കീർത്തനമായി നമ്മൾ ആലപിക്കുന്നത്. ദാവീദ് പച്ചയായ മനുഷ്യനാണ്, ഏതു മനുഷ്യനെയും പോലെ ബലഹീനനാണ്. ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് വളർത്തി മഹത്വമുള്ളവനാക്കിയെങ്കിലും മനുഷ്യൻ പാപത്തിലേക്ക് ചായ്വുള്ള മനുഷ്യനായി തന്നെ തുടർന്നു. ആ ബലഹീനത ദാവീദ് അംഗീകരിച്ചു, ഏറ്റുപറയാൻ സന്നദ്ധനായി. അവിടെയാണ് ഒരുപക്ഷേ ദാവീദിൻ്റെ മഹത്വം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. സാവൂലിനോട് ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകയായ ദാവീദിനെ കാണും. ജോനാഥാനുമായുള്ള സുഹൃത് ബന്ധത്തിൽ ഗാഠമായ സ്നേഹബന്ധത്തിൻ്റെ മാതൃകയായിട്ട് കാണും. കർത്താവിൽ ആശ്രയിക്കുന്ന ദാവീദിനെ കാണും അപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിൽ. പക്ഷേ ഇവിടെ മാപ്പ് ചോദിക്കുന്ന, മനസ്സ് തിരിയുന്ന, അനുതപിക്കുന്ന ദാവീദിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുക. ദാവീദ് അനുതപിച്ചു, ദാവീദ് മാപ്പിരുന്നു, ദൈവം ക്ഷമിച്ചു. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ദുരന്തങ്ങൾ അരങ്ങേറുന്നതാണ്. തുടർന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നിന്റെ ഭവനത്തിൽ തന്നെ നിനക്ക് ഞാൻ ദുരിതമുണ്ടാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ദാവീദിന് പല ഭാര്യമാരുണ്ടായിരുന്നു, പല ഭാര്യമാരിൽ നിന്ന് പല മക്കളും. അതിൽ ഒരു മകൻ വേറൊരമ്മയുടെ മകളെ അമ്നോൻ താമാറിനെ ബലാത്സംഗം ചെയ്യുന്നതോടുകൂടി തുടങ്ങുകയാണ്, അരങ്ങേറുകയാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ദുരന്തങ്ങൾ. വ്യഭിചാരം ദാവീദിൻ്റെ ഭവനത്തിൽ തന്നെ സംഭവിച്ചു. അതിന് പ്രതികാരമായി അബ്സലോം അമ്നോനെ വധിച്ചു. തുടർന്ന് അബ്സലോം ദാവീദിനെതിരെ തിരിഞ്ഞു, സ്വയം രാജാവായി ഹെബ്രോണിൽ അവരോധിച്ചു, സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. ആഭ്യന്തര വിപ്ലവമായി, കലാപമായി. സ്വന്തം മകനെ ഭയന്ന് ദാവീദ് ഒളിച്ചോടേണ്ടി വന്നു. ഒളിച്ചോടുന്ന ദാവീദിനെ വളരെ ദയനീയമായി ചിത്രീകരിക്കുന്നുണ്ട് ബൈബിള്. സാമുവേൽ 2:15-ാം 30-ാം വാക്യം, ദാവീദ് നഗ്നവാദനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി, അവനോടുകൂടി ഉള്ളവരും തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. ഒരു വിലാപയാത്രയാണ്. മകൻ അബ്സലോം നഗരത്തിലേക്ക് ഘോഷയാത്ര നടത്തുമ്പോൾ ദാവീദ് വീടുവിട്ട് നാടുവിട്ട് വിലാപയാത്രയായപ്പോൾ ദാവീദിനെ പലരും പരിഹസിച്ചു, വെറുത്തു, കല്ലെറിഞ്ഞു. 16:5-6 ദാവീദ് രാജാവ് ബഹൂറീമിലെത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേറയുടെ മകൻ ഷിമേയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെ നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ഷിമേയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി നീജ കടന്നുപോകൂ. ഇതിന് പ്രതികാരം ചെയ്യാൻ സൈന്യാധിപൻ ശ്രമിച്ചെങ്കിലും ദാവീദ് പറഞ്ഞു, വേണ്ട. 16:11-12 ഇതാ എന്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് അത്ഭുതം! അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ്. ദുരിതങ്ങളുണ്ടാകുമ്പോൾ അതിന് കാരണക്കാരാകുന്നവരെ ശപിക്കുകയോ ദൈവത്തോട് പരാതി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഏറ്റെടുക്കുക, ഈ ശാപം അനുഗ്രഹമാക്കി പകർത്താൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അനുഗ്രഹമാക്കി പകർത്തുക തന്നെ ചെയ്തു. അബ്സലോമിന്റെ ആഭ്യന്തര കലാപം അവസാനിക്കുമ്പോൾ ദാവീദിന് രണ്ടാമത്തെ മകൻ നഷ്ടപ്പെടുകയായി. 20 വീണ്ടും ആഭ്യന്തര കലാപത്തിന്റെ ചിത്രമുണ്ടാവും, ഷേബായുടെ ആഭ്യന്തര കലാപം. അതിലവസാനം വീണ്ടും ദുരന്തങ്ങൾ വരികയായി. 2:24 ഒരു ജനസംഖ്യ കണക്കെടുക്കലിന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്. കണക്കെടുത്ത് കഴിയുമ്പോൾ ദാവീദിന് വീണ്ടും കുറ്റബോധമുണ്ടായി. ദൈവത്തിന്റെ ജനത്തെ ആരും എണ്ണാൻ പാടില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. രാജാവ് തന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ, മഹത്വം മറ്റുള്ളവന് പ്രകടമാക്കാൻ വേണ്ടിയാണ് ഈ ജനസംഖ്യ കണക്കെടുത്തതെന്ന് തോന്നും. അപ്പോഴ് വീണ്ടും അനുതപിക്കുന്ന ദാവീദ് തെറ്റിന് ശിക്ഷ ലഭിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ശിക്ഷ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ ഏറ്റുവാങ്ങാൻ ദാവീദ് തയ്യാറാവുകയാണ്. 24:14 ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ, എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ, എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ പെടാതിരിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ സ്വയം വിട്ടുകൊടുക്കും ദാവീദ്. ഏതവസരത്തിലും അതായിരുന്നു ദാവീദ്. ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങളിൽ പെടുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന ദാവീദ്. ആ ദാവീദ് കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ചു. 24:24 ദാവീദ് പറഞ്ഞു, ബലിയർപ്പിക്കാൻ ഉള്ള സ്ഥലം വിലയ്ക്ക് വാങ്ങാനായിട്ടൊന്ന് ദാവീദ്. വില വാങ്ങാതെ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അരവിനായോട് ദാവീദ് പറയും, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കില്ല. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി ഞാൻ കർത്താവിന് അർപ്പിക്കില്ല. അതായിരുന്നു ദാവീദിന്റെ മനോഭാവം. മഹാനായ ദാവീദ്, എല്ലാ തരത്തിലും മഹാൻ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതാ, ഇഷ്ടപാത്രമായ ദാവീദ്. തെറ്റുകളുണ്ടായി, വീഴ്ചകൾ സംഭവിച്ചു, അതികഠിനമായ പാപത്തിൽ പെട്ടുപോയി, പക്ഷേ മാനസാന്തരപ്പെട്ടു, വില കൊടുക്കാൻ തയ്യാറായി. ആ ഒരു മഹത്വം ദാവീദിൽ ഇന്ന് നിലനിൽക്കുന്നു. ഒരു വലിയ മാതൃകയാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ, അനുതാപത്തിന്റെ, ജീവിത നവീകരണത്തിന്റെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ബലഹീനതയിൽ, അശ്രദ്ധയിൽ, അലസതയിൽ പെട്ട് പലപ്പോഴും ഞങ്ങൾ വീണുപോകാറുണ്ട്. മനുഷ്യ സഹജമായ എല്ലാ ബലഹീനതകളും ഞങ്ങൾക്കുണ്ട്. അങ്ങ് പ്രത്യേകമായി കാത്തുപാലിക്കുന്നില്ല എങ്കിൽ ഞങ്ങളും വീണുപോകും. വിശുദ്ധനായ മഹാനായ ദാവീദിന് ഇപ്രകാരമുള്ള വീഴ്ചകൾ സംഭവിക്കാമെങ്കിൽ അതിനേക്കാളും എത്രയോ ചെറിയവർ, നിസാരരായ ഞങ്ങൾ എത്രയോ കൂടുതൽ ഹീനമായി അധപതിക്കാം. കർത്താവേ, അവിടുന്ന് കാത്തുപാലിക്കണമേ, താങ്ങി നിർത്തണമേ. ഏതെങ്കിലും കാരണവശാൽ അങ്ങയുടെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് പാപത്തിന് അടിപ്പെട്ടു പോകാനിടയായാൽ കർത്താവ് ഞങ്ങളെ തിരിച്ചു വരാൻ അനുഗ്രഹിക്കണമേ. അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.